ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 24% പോളിംഗ്. സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾക്ക് മൈക്രോ പ്രോജക്ടുകൾ ആരംഭിക്കാൻ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഭൂട്ടാനിൽ നടക്കുന്ന സാഫ് U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാൽദീവ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം പ്രശംസനീയമാണെന്ന് കേന്ദ്രമന്ത്രിമാരും NDA നേതാക്കളും. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ച സ്വീകാര്യതയുടെ തെളിവാണ് ക്വാഡ് നേതൃതല ഉച്ചകോടിയിലും ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ഉച്ചകോടിയിലും അദ്ദേഹത്തിന് ലഭിച്ച ആദരവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്കനുസരിച്ച് 24% പോളിംഗ് രേഖപ്പെടുത്തി. 6 ജില്ലകളിലെ 26 മണ്ഡലങ്ങളിലാണ് രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആകെ 239 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 3502 പോളിംഗ് സ്റ്റേഷനുകളിലായി 25.78 ലക്ഷം വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. സുഗമമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വെബ്കാസ്റ്റിംഗ് സംവിധാനവും കർശന സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSSൽ തുടക്കമാകും. പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് ബിസിനസ് രംഗത്തെ പ്രമുഖരായ ഡെക്കത്തലനുമായി സഹകരിച്ചുള്ള സ്പോർട്സ് കിറ്റ് വിതരണ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ജനുവരിയിൽ നടന്ന കായിക ഉച്ചകോടിയിൽ ഡെക്കത്തലനുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരമാണ് സ്പോർട്സ് കിറ്റ് വിതരണം. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
കോഴിക്കോട് ജില്ലയിൽ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഒരു സ്കൂളിലെ 10 പേർക്കാണ് ഇതിനകം രോഗം റിപ്പോർട്ട് ചെയ്ത്. 15 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 7 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. സ്കൂളിന് നിലവിൽ അവധി നൽകിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ സ്കൂൾ എഡ്യൂക്കേഷൻ കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ചങ്ങരോത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനെയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. 10 ഇടങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്.
ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി രണ്ടാംഘട്ട അദാലത്ത് നടത്താൻ റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ. ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ താലൂക്ക് തലത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓരോ താലൂക്കിലെയും സമയക്രമം നിശ്ചയിക്കുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. രണ്ടാംഘട്ട അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 25 നടക്കും. ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾക്ക് മൈക്രോ പ്രോജക്ടുകൾ ആരംഭിക്കാൻ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഒറ്റത്തവണയായി 20,000 രൂപയാണ് ധനസഹായമായി നൽകുക. നിലവിൽ ധനസഹായം ലഭിച്ചിട്ടുള്ള സംഘങ്ങൾക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കില്ല. അടുത്തമാസം 15 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. പീഡന പരാതിയിൽ ചലച്ചിത്ര താരം ഇടവേള ബാബു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് ഹാജരായത്. അതേസമയം യുവനടിയുടെ പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ നടൻ സിദ്ദിഖിനായി പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കി. സിദ്ദിഖുമായി അടുത്ത ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചത്. വേണാട് പാലരുവി ട്രെയിനുകളിലെ യാത്രാ ദുരിതം സംബന്ധിച്ച് കെ ഫ്രാൻസിസ് ജോർജ് MP റെയിൽവേ ഡിവിഷണൽ മാനേജറുമായി ചർച്ച നടത്തി. യാത്രാ ദുരിതത്തിന് പരിഹാരമെന്ന നിലയിൽ രാവിലെ പാലരുവി വേണാട് ട്രെയിനുകൾക്കിടയിൽ പുനലൂർ എറണാകുളം മെമു ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്ന് MP ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് DRM ഉറപ്പു നൽകിയതായി MP അറിയിച്ചു. നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് പാലരുവി വേണാട് ട്രെയിനുകളിൽ അധിക കോച്ചുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന സ്വച്ഛ് ഭാരത് സ്വച്ഛ് സാഗർ അഭിയാന്റെ ഭാഗമായി CRPFിന്റെ നേതൃത്വത്തിൽ വിവിധ ദ്വീപുകളിലായി തീരദേശ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കമാൻഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ കവരത്തി അഗത്തി അന്ത്രോത്ത് ദ്വീപുകളിലെ CRPF ജവാന്മാരാണ് തീരദേശ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി 100 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. പുതിയ പദ്ധതികൾ രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകമാകുമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ എസ് ആദികേശവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
നടപ്പിലാക്കിയ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കും എത്രത്തോളം സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നോ അത്രത്തോളം തന്നെ അതിന്റെ ഗുണം കിട്ടാൻ തക്കവണ്ണമുള്ള കുറെ നടപടികളും ഈ 100 ദിവസത്തിനകം സർക്കാർ എടുക്കുകയുണ്ടായി. പ്രധാനമായിട്ടും വികസനത്തിന്റെ കാര്യമെടുത്താൽ 15 ഇൻഡസ്ട്രിയൽ പാർക്സ് സ്ഥാപിക്കാനുള്ള സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. നമ്മുടെ പാലക്കാടടക്കം രാജ്യത്താകമാനം ഇൻഡസ്ട്രിയൽ പാർക്കുകൾ സ്ഥാപിക്കാനായിട്ടുള്ള തീരുമാനം വളരെ സ്വാഗതാർഹമാണ്.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശനിയാഴ്ച വരെ കൊങ്കൺ മേഖല, ഗോവ, മധ്യമഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന നമ്പറിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനം. ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. എല്ലായിടത്തും ആരോഗ്യകരമായ ജനസമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന നിർണായക പങ്ക് തിരിച്ചറിയാനാണ് ദിനാഘോഷം. ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഭൂട്ടാനിൽ നടക്കുന്ന സാഫ് U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാൽദീവ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. ശനിയാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ഗ്രൂപ്പ് ബിയിലെ റണ്ണറപ്പ് ടീമിനെ ഇന്ത്യൻ സംഘം നേരിടും. ഈ മാസം 30-നാണ് ഫൈനൽ. കഴിഞ്ഞ 5 തവണയും ഇന്ത്യയാണ് സാഫ് U17 ചാമ്പ്യൻമാർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഹൈദരാബാദിനെ നേരിടും. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും. രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയുടെ 10-ാം വാർഷികം ഇന്ന്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ഉൽപാദന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത നിരവധി പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് ഈ കാലയളവിൽ നടന്നത്. നിക്ഷേപം സുഗമമാക്കുക, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുക, രൂപകൽപ്പന, നൂതനാശയങ്ങൾ എന്നിവയുടെ കേന്ദ്രമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് താഴ്ന്ന് 25,887 ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 100 പോയിന്റ് നഷ്ടത്തോടെ 84,805 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 7,060 രൂപയും പവന് 480 രൂപ വർദ്ധിച്ച് 56,480 രൂപയുമാണ് ഇന്നത്തെ വില. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 വലിയ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വിമാനത്താവള ഓപ്പറേഷണൽ മേഖലയുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയ അത്യാധുനിക ഇലക്ട്രോണിക് കവചവും പുതുക്കിയ ലോഞ്ചുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എറണാകുളം സിവിൽ സ്റ്റേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടക്കുന്നത് സംബന്ധിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ ഒരാളെ പിടികൂടിയ സാഹചര്യത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 24% പോളിംഗ്. സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾക്ക് മൈക്രോ പ്രോജക്ടുകൾ ആരംഭിക്കാൻ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഭൂട്ടാനിൽ നടക്കുന്ന സാഫ് U17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാൽദീവ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.